Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി
വചനവീഥി. 24 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 3 പദങ്ങൾ 8, 9, 10 ശ്രവിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആരാണീ മഹത്വത്തിൻ്റെ രാജാവ്, സർവശക്തനും നിത്യനും നീതിമാനുമായവൻ, ശക്തനായ കർത്താവ്. കവാടങ്ങളെ കമാനങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണീ മഹത്വത്തിൻ്റെ രാജാവ്, ദൈവമാണ് സ്രഷ്ടാവായവനാണ് രാജാവ്, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഇനിയും പദങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ഈ പുരാതന ഗീതത്തിൻ്റെ പഠനം നമുക്ക് തുടരാം. ആകെ 10 പദങ്ങൾ മാത്രമുള്ളതിൽ 7 പദങ്ങളുടെയും വ്യാഖ്യാനം നാം കണ്ടതാണ് കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിലൂടെ. പദങ്ങളുടെ പരിചയപ്പെടലിലൂടെയും പിന്നെ വിദഗ്ധരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും ദാവീദ് രാജാവ് രചിച്ച ഈ ഗീതം ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രഘോഷണമാണെന്ന് വ്യക്തമാകുന്നു. സ്രഷ്ടാവായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് നൽകിയ കൽപ്പനകൾ, 10 കൽപ്പനകൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഈ 10 പ്രമാണങ്ങൾ അവർ കൽഫലകങ്ങളിൽ കൊത്തിസൂക്ഷിച്ചു, അത് പിന്നീട് ഒരു കൂടാരത്തിൽ പ്രതിഷ്ഠിച്ചു. പിന്നെ ദേവാലയം പണികഴിപ്പിച്ച ശേഷം, ജെറൂസലേമിൽ മനോഹരമായ ദേവാലയം പണികഴിപ്പിച്ച ശേഷം അവ അതിൽ സ്ഥാപിക്കപ്പെട്ടു. അക്കാലം മുതൽ ഈ ഗീതം സ്രഷ്ടാവും പരിപാലകനുമായ യാവേയുടെ ദൈവത്തിൻ്റെ സാന്നിധ്യാവബോധത്തിൻ്റെ സ്തുതിപ്പും ആരാധനക്രമ ഗീതവുമായി മാറിയെന്ന് കാലം തെളിയിക്കുന്നുണ്ട്. പിന്നെ അവ പുതിയ നിയമകാലത്തും ഉപയോഗിക്കാൻ തുടങ്ങി. മാത്രമല്ല, ആധുനിക കാലത്തും സഭയുടെ ആരാധനക്രമത്തിൽ ഈ ഗീതം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് നാം നേരത്തെ കണ്ടതാണ്. അതിനാൽ ഈ ഗീതത്തിൻ്റെ ഉൾക്കാമ്പെത്ര ഗഹനമാണെന്നും ആത്മീയമാണെന്നും അനുദിന ജീവിതത്തിൽ പ്രസക്തമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ജനത്തെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്രഷ്ടാവായ ദൈവത്തെ സമാരാധ്യനായ രാജാവായി കണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ദാവീദ് രാജാവ് സ്ഥലകാല സീമകളെ അതിലംഘിക്കുന്ന രീതിയിൽ ആത്മീയ വീക്ഷണത്തോടും ആഴമായ വിശ്വാസത്തോടും കൂടെ ഈ സങ്കീർത്തനം, 24 തലമുറകൾക്കായി പകർന്നു തന്നിരിക്കുന്നു. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
പിന്നെ ഈ ഗീതത്തിൻ്റെ പ്രായോഗികതയും പ്രസക്തിയും എടുത്തു പറയത്തക്ക വിധത്തിലൊരു സംഭവം നിരൂപകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്ലാസ്കോ രാജ്യാന്തര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സങ്കീർത്തനം 24 ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ ജോർജ് രാജാവ് 6-ാമനാണ്. 1938 പ്രദർശനത്തിൻ്റെ ആരംഭത്തിൽ ഇത് ആലപിക്കപ്പെടണമെന്നാണ് രാജാവ് ആവശ്യപ്പെട്ടത്, നിഷ്കർഷിച്ചത്. അങ്ങനെ ഇത് ഉപയോഗിച്ചതിന് കാരണമുണ്ട്. 1851 ലണ്ടനിൽ നടന്ന മഹാപ്രദർശനത്തിൽ സങ്കീർത്തനം 24 ഉപയോഗിച്ചത്രേ. ചരിത്ര പശ്ചാത്തലം ഇത് മനസ്സിലാക്കിക്കൊണ്ടും ഈ ഗീതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന സൃഷ്ടിയുടെയും സ്രഷ്ടാവിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെയും മഹിമ മഹത്വം സംബന്ധിച്ച ആത്മീയതയുടെ ഭംഗി കൂടെ ആയിരിക്കണം രാജ്യാന്തര പ്രദർശനത്തിൻ്റെ ആരംഭത്തിൽ ഈ ഗീതം വീണ്ടും ഉപയോഗിക്കാൻ അനുഗ്രഹപൂർണനായ ജോർജ് രാജാവിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പദങ്ങളിലും പ്രയോഗത്തിലും വളരെ രാജകീയ സ്വഭാവമുള്ള സങ്കീർത്തനം 24 ശ്രേഷ്ഠമായ ചടങ്ങിൽ ഉപയോഗിക്കാൻ അക്കാലഘട്ടത്തിൻ്റെ രാജകീയ സാമ്രാജ്യ പശ്ചാത്തലം തീർച്ചയായും പ്രേരകമായിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. പിന്നെ സകല ജനതകളുടെയും സൃഷ്ട വസ്തുക്കളുടെയും മുൻപിൽ മഹത്വത്തിൻ്റെ രാജാവായ ദൈവം പ്രത്യക്ഷപ്പെടുന്നതായും അവിടുന്ന് ആരാധിക്കപ്പെടുന്നതായും വരികൾ വെളിപ്പെടുത്തുന്നു. അവിടുന്ന് വിശ്വസിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ ദൈവം അവിടുത്തെ പ്രാഭവം മഹത്വം വെളിപ്പെടുത്തുന്നു, പ്രകടമാക്കുന്നു. മാത്രമല്ല അനുദിന ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ സഹിക്കുന്നവരുടെയും അനുതാപ ഭാരത്താൽ തകർന്നവരുടെയും മധ്യ അവിടുന്ന് സാന്ത്വനമായി വരുന്നു, സാന്ത്വനമായി എഴുന്നള്ളുന്നു. ഇത് പുറപ്പാടിൻ്റെ പുസ്തകം മനോഹരമായി സൂചിപ്പിക്കുന്നു, രേഖപ്പെടുത്തുന്നു. എവിടെല്ലാം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുമോ അവിടെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ സാന്ത്വനപ്പെടുത്തും.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
അങ്ങനെ ദൈവമാണ് പ്രപഞ്ച സ്രഷ്ടാവ്, സകലതും അവിടുത്തേതാണ്. എന്നാൽ പദങ്ങളിൽ സൃഷ്ടിയെപ്പറ്റിയുള്ള വർണ്ണന മുഴുവൻ പഴയ നിയമത്തിലേതാണെന്ന് മാത്രം. കാരണം ഉൽപ്പത്തി പുസ്തകം പറയുന്ന സൃഷ്ടിയുടെ ചിന്തകൾ തന്നെയാണ് സങ്കീർത്തകൻ ആവർത്തിക്കുന്നതെന്ന് പദങ്ങളിൽ ചുരുളഴിയുന്നത് നാം കണ്ടതാണ്. അത് പദങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് ദൈവം തന്നെ അരുൾ ചെയ്യുന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ജലമധ്യത്തിലൊരു വിതാനമുണ്ടാകട്ടെ, അതു ജലത്തെ രണ്ടായി ഭാഗിക്കട്ടെ. അങ്ങനെ ദൈവം വിതാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചപ്പോൾ വിതാനത്തിനവിടുന്ന് ആകാശം ആകാശമെന്നു പേരിട്ടു. അപ്പോൾ സന്ധ്യയായി, ഉഷസ്സായി.
അവസാനത്തെ പദങ്ങളിലേക്ക് നാം വീണ്ടും കടക്കുമ്പോൾ, ഇനി ദേവാലയം ഇരിക്കുന്ന മലയിൽ പരിശുദ്ധ സ്ഥലത്ത് കയറാൻ പ്രദക്ഷിണമായി നീങ്ങുന്ന തീർത്ഥാടകൻ്റെ ഒരു ചോദ്യമാണ്. ആരാണ് ഇവിടെ പ്രവേശിക്കുക? ആരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യനായവൻ? ആരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വണങ്ങാൻ അർഹതയുള്ളവൻ എന്ന്? ഇത് ഇസ്രായേലിലെ നിയമപ്രകാരമുള്ള ദേവാലയ പ്രവേശം സംബന്ധിച്ച ചോദ്യമാണ്. പുരോഹിതൻ വളരെ നിയമാനുസൃതമായിട്ട് ഉത്തരം നൽകുന്നതായിട്ടാണ് സങ്കീർത്തകൻ പദങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്.
കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ, പിന്നെ കള്ളസത്യം പറയാത്തവൻ.
അതായത് ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയാണ് ഈ യോഗ്യത അല്ലെങ്കിൽ അതിനാവശ്യം. തീർച്ചയായും വിഗ്രഹാരാധനയും കള്ളസത്യവും ദേവാലയ പ്രവേശത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹത്തിലും നീതിയിലും പങ്കു ലഭിക്കുന്നു. അതിനാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് നീതിമാനാണ്, സത്യനിഷ്ഠയുള്ളവനാണ്, ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതിമാനെന്നും യഥാർത്ഥ വിശ്വാസിയെന്നും ഗീതത്തിൻ്റെ വരികൾ നമുക്ക് വ്യക്തമാക്കി തരുന്നില്ലേ, വെളിപ്പെടുത്തി തരുന്നില്ലേ?
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
അങ്ങനെ വിശുദ്ധിയും നീതിയുമുള്ളവർ ദേവാലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പദങ്ങൾ വ്യക്തമാക്കുന്നത്. കമാനങ്ങൾ അല്ലെങ്കിൽ കവാടങ്ങൾ, നാം കാരുണ്യ കവാടം, വിശുദ്ധ കവാടം എന്നെല്ലാം ഈ ജൂബിലി വർഷത്തിൽ പറയുന്നത് ദേവാലയത്തിൻ്റെ ഒരു ബാഹ്യമായ ഒരു ഭൗമികമായ വീക്ഷണത്തിലെ വാതിലാണ്. എന്നാൽ സാക്ഷാൽ ദൈവസന്നിധിയിലേക്കുള്ള കവാടമോ സ്വർഗത്തിലേക്കുള്ള കമാനമോ എന്ന ഒരു ആത്മീയമായ വീക്ഷണം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിക്കണം. അദൃശ്യനും സിംഹാസനസ്ഥനുമായ ദൈവം സ്ഥലകാല സീമകളെ അതിലംഘിക്കുന്നവനാണ്. അതിനാൽ ഭൗതികവും സ്വർഗീയവുമെന്നുള്ള വ്യത്യാസം കൂടാതെ ദേവാലയം ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവനെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശക്തിയും മഹത്വവും തേജസ്സും പ്രതാപവും രാജകീയ മഹിമാവിൻ്റെ, ദൈവത്തിൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള മഹത്വത്തിൻ്റെ രാജാവാണ് സ്രഷ്ടാവും പ്രപഞ്ചദാതാവുമായ ദൈവമെന്ന് പദങ്ങൾ വ്യക്തമാക്കുന്നു, വെളിപ്പെടുത്തുന്നു. ദൈവമാണങ്ങനെ ലോകത്തിൻ്റെ അതിനാഥനും സംരക്ഷകനുമെന്ന് 24 സങ്കീർത്തനം സമർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും അതിനാഥനായ ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിലെ പദങ്ങൾ പാടി സ്തുതിക്കുന്നത്. നീതിമാന്മാരുടെ ഗണം അവിടുത്തെ അനുഗമിക്കുന്നു, നീതിമാന്മാരുടെ ഗണം അവിടുത്തെ സന്നിധിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. അങ്ങനെ പദങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കേന്ദ്രബിന്ദു ദൈവം തന്നെ. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടതും സന്നിഹിതവുമായ സ്ഥലവും സ്ഥാനവും സമൂഹവുമാണ് നമ്മുടെ ഈ ഭൂമി, ഈ ലോകം, ഈ പ്രപഞ്ചം. പിന്നെ നാം അവിടുത്തെ ജനമാണ്, അവിടുത്തെ അജഗണമാണ്.
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവം അവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഈ ഗീതം 24 വ്യാഖ്യാന പഠനം ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത പ്രക്ഷേപണത്തിൽ നമുക്ക് ആത്മീയ വിചിന്തനത്തിലേക്ക് കടക്കാം.